ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയുമാരായി ആളുകളെ വിളിച്ച് വേലയ്ക്ക് നിയോഗിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. വീണ്ടും നാം ദൈവവചനം പഠിക്കുമ്പോൾ വ്യക്തികൾക്ക് സ്പർശകമാകും വണ്ണം ആത്മാവിന് സ്പർശകമാകുന്നു എന്ന് തിരുവഴുത്ത് വ്യക്തമാക്കുന്നു. പേഴ്സണൽ ട്രീറ്റ്മെന്റ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയാം, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാം, പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കാം, പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കാം, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കാം, പരിശുദ്ധാത്മാവിനെ വിളിക്കാം. ഇതൊക്കെയും ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എസ്തീയാ പ്രവചനം 63:10, എഫേസ്യർ 4:30, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മത്തായി സുവിശേഷം 12:31, 32 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 5:3 പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നതിനെ കുറിച്ച്, അപ്പോസ്തോല പ്രവൃത്തി 5:9 പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുന്നതിനെ കുറിച്ച്, അപ്പോസ്തോല പ്രവൃത്തി 7:51 പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നതിനെ കുറിച്ച്, എബ്രായർ 10:29 പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നതിനെ കുറിച്ച്, എഹിസ്കിയേൽ പ്രവചനം 37:9 പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നതിനെ കുറിച്ച് ഒക്കെ നാം വായിക്കുന്നുണ്ട്. മറ്റൊരു തെളിവ് ദൃശ്യ രീതിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷതകളാണ്. മാനിഫെസ്റ്റേഷൻ ഇൻ വിസിബിൾ ഫോം. ഹോരേബിൽ കത്തിയ മുൾപ്പടർപ്പിലും സീനായ് മലയിൽ മേഘസ്തംഭത്തിലും അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവത്തിന് ശക്തിയായിരുന്നില്ല, പ്രസിദ്ധ ദൈവം തന്നെയായിരുന്നു. അതുപോലെ ക്രിസ്തുവിന്റെ സ്നാനസമയത്ത് പ്രാവരൂപത്തിലും പെന്തക്കോസ്തിനത്തിൽ വിളർന്നിരിക്കുന്ന അഗ്നിദാവുകളുടെ രൂപത്തിലും ഉണ്ടായ പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷതകളിൽ അവന്റെ വ്യക്തിത്വത്തെ തെളിയിക്കുന്നതാണ്. മറ്റ് വ്യക്തികളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു തെളിവാണ്. കോഓർഡിനേഷൻ വിത്ത് അതർ പേഴ്സൺ. ജലസ്നാനത്തിന്റെ സൂത്രവാക്യത്തിൽ പിതാവിന്റെയും പുത്രന്റെയും നാമത്തോട് ചേർത്ത് പരിശുദ്ധാത്മാവിന്റെ നാമം പ്രസ്താവിച്ചിരിക്കുന്നതിൽ നിന്നും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവിനെ കാണാവുന്നതാണ്. 10:19 നമുക്ക് അതേ കാര്യം കാണുവാൻ കഴിയുന്നു. 3:3 നാം അതിനെക്കുറിച്ച് വായിക്കുന്നു. അപ്പോസ്തോലിക ആശീർവാദത്തിലും പിതാവിനോടും പുത്രനോടും തുല്യമായ നിലയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം കാണുന്നു. 2 കൊരിന്ത്യർ 13:14 ഈ ആശീർവാദ വാചകത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന പ്രയോഗം വ്യക്തിപരമായ സംസർഗത്തെ സൂചിപ്പിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 12:10 കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ പൗലോസ് ദൈവീയ കാര്യത്തിലെ 3 ആളത്തങ്ങളെയും പ്രത്യേക വ്യക്തികളായി എടുത്തു കാണിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒരുവൻ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. 1 കൊരിന്ത്യർ 12:4-6 വെളിപ്പാട് പുസ്തകം 1:4-5 യൂദയുടെ പുസ്തകം 21:22 ഈ വാക്യങ്ങളിലൊക്കെ ഇതേ ചിന്തി നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം വഹിക്കാനായി ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവും അവരോട് ചേർന്ന് സാക്ഷ്യം പറയുമെന്ന് ഉറപ്പു നൽകി. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയപ്പാനുള്ള കാര്യത്തിനായി സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങൾ മാറി മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സത്യം പറവി. യോഹന്നാൻ 16:26-27 അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത് ഈ വസ്തുതയ്ക്ക് ഞങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്നാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5:32. മറ്റൊരു തെരുവ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ നിന്നുള്ള വ്യത്യാസമാണ്. அவன் தாரங்களோட தாதாவான். എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. പരിശുദ്ധാത്മാവ് ദാനങ്ങളെ പകർന്നു കൊടുക്കുന്ന ദാതാവാണ്. പരിശുദ്ധാത്മാവ് കേവലം ഒരു ദാനമല്ല, പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് ആത്മവരങ്ങൾ പകർന്നു കൊടുക്കുന്ന ദാതാവായിട്ടാണ് തിരുവെടുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് വരുന്ന 12-11 ഈ വിധ കാരണങ്ങളാൽ നമ്മുടെ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് കേവലം ദൈവത്തിന്റെ ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൽ മൂന്നാമത്തെ വ്യക്തിത്വമാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ പഠിക്കുവാൻ കഴിയും. ഇനി പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ് നാം തുടർന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ അവിടുന്ന് ഒരു മനുഷ്യ വ്യക്തിയല്ല, അവന് ശരീരമില്ല. അവിടുന്ന് ഒരു വ്യക്തി മാത്രമല്ല, ദൈവീയ തൃത്വത്തിലെ ഒരു വ്യക്തിയാണ്. പിതാവിനോടും പുത്രനോടും സാരാംശത്തിൽ സമത്വമുള്ള സർവശക്തിയുള്ള ദൈവമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവീക തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വമാണെന്നുള്ളതിനുള്ള തെളിവുകളാണ് ഇനി നാം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് സംബോധന ചെയ്തിട്ടുണ്ട് തിരുവഴുത്തിൽ. പരിശുദ്ധാത്മാവിനോട് യാഗം കാട്ടിയ അനന്യാസിനോട് പത്രോസ് പറഞ്ഞത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ യാഗം കാണിച്ചത്. അപ്പോസ്തലൻ പുറത്തേണ്ട പുസ്തകം 5:3-4 ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ യേശു കർത്താവിനെ ദൈവം തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമില്ല. അതുപോലെ ദൈവത്തിന്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ അവിടുന്ന് ദൈവം തന്നെ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒന്ന് വരുന്ന ലേഖനം 3:16, 6:19, 12:4-6 ഈ വാക്യങ്ങളെല്ലാം ആ സത്യത്തെ വെളിപ്പെടുത്തും. ഒന്ന് വരുന്ന 2:11 നാം ഇങ്ങനെ വായിക്കുന്നത്, മനുഷ്യന്റെ ആത്മാവ്. അങ്ങനെ വായിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവെന്ന് നാം പറയുമ്പോൾ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന് ഉള്ളതായി തിരുവഴുത്ത് വ്യക്തമാക്കും. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിത്യനാണ്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുമെന്ന് എബ്രായ ലേഖനകാരൻ ചോദിക്കുന്നു. എബ്രായ 9:14 ദൈവം സർവശക്തനായിരിക്കുന്നത് പോലെ ആത്മാവും സർവശക്തനാണ്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സക്രിയാ പ്രവചനം 4:6, 1:2, ഇയ്യോബ് 26:13, ലൂക്കോസ് 1:35 ഈ വാക്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള ദൈവമാണ് എന്ന് വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ്. ദൈവം സർവജ്ഞാനിയായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും സർവജ്ഞാനിയാണ്. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യത്തെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ലോകന്മാർ 14:26 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ലോകന്മാർ 15:12-13 ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. 1:2:10-11 ദൈവം സർവ്വവ്യാപിയായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും സർവ്വവ്യാപിയാണ്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരിച്ചെന്നെ വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു. സങ്കീർത്തനം 139:7. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. യോഹന്നാൻ 14:17. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ആത്മാവ് പരിശുദ്ധനാണ്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുക്കുകയും അരുത് എന്ന് സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നതായി സങ്കീർത്തനം 51:11 വാക്യത്തിൽ നാം കാണാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1:8. ലൂക്കോസ് 11:13, 4:30 ഈ വാക്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ്, അതെ ആത്മാവ് പരിശുദ്ധനാണ് എന്ന് വ്യക്തമാക്കും. പിതാവ് സ്നേഹമായിരിക്കുന്നത് പോലെ ആത്മാവ് സ്നേഹമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്നാണ് പൗലോസ് റോമാലേഖനം 15:32 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രയേ ദൈവം നമുക്ക് തന്നത് എന്ന് 2 തീമത്തിയോസ് 1:7 പൗലോസ് ലീഗ അതേ തീമത്തിയോസിനെ ഓർമ്മപ്പെടുത്തി. പുത്രൻ സത്യമായിരിക്കുന്നത് പോലെ ആത്മാവും സത്യത്തിന്റെ ആത്മാവാണ്. ആത്മാവും സത്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ? 1 യോഹന്നാൻ 5:7. പുത്രൻ ജീവനായിരിക്കുന്ന പോലെ ആത്മാവോ ജീവന്റെ ആത്മാവാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് റോമാലേഖനം 8:2 വാക്യത്തിൽ പൗലോസ് ശ്രീയ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമം ദൈവത്തോടും ക്രിസ്തുവിനോടും ചേർത്ത് പ്രസ്താവിച്ചിരിക്കുന്നത് മറ്റൊരു തെളിവാണ്. പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് പിതാവിന്റെയും പുത്രന്റെയും പേരിനോട് ചേർത്ത് പരിശുദ്ധാത്മാവിനെ പ്രസ്താവിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നാനത്തിന് ക്രിസ്തീയ സ്നാനത്തിന് സൂത്രവാക്യം വീണ്ടും നമുക്ക് നോക്കാം. ആകിയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. 10:28. അപ്പോസ്തലീയ ആശീർവാദ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 13:14, റോമർ 15:31-33. അപ്പോസ്തലീയ ഉപദേശത്തിൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങളെ വിളിച്ചപ്പോൾ ഏ പ്രത്യാശിക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമെന്ന് ആത്മാവെന്ന് കർത്താവരുവൻ വിശ്വാസമെന്ന് ജ്ഞാനമെന്ന് എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ലേഖനം 4:4-6 വാക്യങ്ങൾ കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒരുവൻ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. ദീനപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. 1 കൊരിന്ത്യർ 12:4-6 വാക്യങ്ങൾ പഴയ നിയമത്തിലെ ഹോമിയോട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന പലതിനെയും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. എസ്യാപ്രവചനം 6:10 8-10 വാക്യങ്ങൾ, പ്രവൃത്തികളുടെ പുസ്തകം 28:25-27 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാപ്രവാചകനോട് യഹോവയായ കർത്താവ് അരുളി ചെയ്ത അതേ വചനങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനമല്ല. യെശയ്യാപ്രവചനം 6:8-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവമാണ് യെശയ്യാവിനോട് സംസാരിക്കുന്നത്. എന്നാൽ പൗലോസ് ആ വാക്യം എടുത്തുദ്ധരിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന്. അപ്പോൾ പഴയ ദൈവത്തിലെ യഹോവ, ആ യഹോവ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ ഇവിടെ സംസാരിക്കുന്നത്. യിരമ്യാ പ്രവചനം 31-ാമധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, എബ്രായ ലേഖനം 10-ാമധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കൂ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയായ കർത്താവ് യിരമ്യാ പ്രവാചകനോട് അരുളി ചെയ്ത വചനം ഉദ്ധരിച്ചുകൊണ്ട് എബ്രായ ലേഖനകാരും പറയുന്നത് അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിച്ചു കൊണ്ടാണ്. പുറപ്പാട് പുസ്തകം 17-ാമധ്യായത്തിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം, എബ്രായ ലേഖനം 3-ാമധ്യായത്തിന്റെ 7 മുതൽ 9 വരെ വാക്യങ്ങളിലും സങ്കീർത്തനങ്ങൾ 95 8 മുതൽ 11 വരെ വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ യഹോവയെ പരീക്ഷിച്ച് പോയ കാര്യം പുറപ്പാട് പുസ്തകം 17-ാമധ്യായത്തിൽ നാം വായിക്കുന്നുവെങ്കിൽ അത് എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിനോടായിരുന്നു അവർ പിറുപിറുത്തതെന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. ദൈവത്തോട് പിറുപിറുത്തത് പരിശുദ്ധാത്മാവിനോട് പിറുപിറുത്തു എന്ന് പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യും. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്നവ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായി തിരുവെടുത്ത് വ്യക്തമാക്കണം. സൃഷ്ടിച്ചു, സൃഷ്ടിപ്പ്, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തിന്റെ ശ്വാസം എനിക്ക് ജീവനെ തന്നു എന്ന് ഇയോബ് സാക്ഷിച്ചു. ഇയോബ് 33:4, ഉൽപ്പത്തി 1:2, സംഗീതം 104:30, 33:6, പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 3:5-7 വരെ വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 6:11, തീത്തോസ് 3:5, എഫേസ്യ ലേഖനം 1:13-14, ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്നതിൽ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പങ്കാളിത്തം നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്ന് ജീവൻ നൽകുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. യോഹന്നാൻ 6:23, റോമർ 8:2-11, ഉൽപ്പത്തി 2:7, സങ്കീർത്തനം 8:2. ദൈവമാണ് ജീവൻ നൽകുന്നതെന്ന് നമുക്ക് സംശയമില്ല. എന്നാൽ തിരുവഴുത്ത് വ്യക്തമാക്കുന്നു ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. മറ്റൊന്ന് പ്രവചനങ്ങൾ നൽകുന്നു, ദൈവമാണ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതെന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് സംശയമില്ല. എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നത്? പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാണ്. മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 1 പത്രോസ് 1:21, 2 സമൂഹ 23:1-2 വാക്യങ്ങളിൽ ദാവീദ് കർഷിക്കുന്നു അത്യുന്നതന്റെ ആത്മാവാണ് എന്നിൽ കൂടെ സംസാരിക്കുന്നത്. വീണ്ടും കൃപാവരങ്ങൾ പകുത്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. 1 കൊരിന്ത്യർ 12:11, വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നാം വീണ്ടും ഒരു കാര്യം, വിശ്വാസിയിലുള്ള ദൈവാധിവാസത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ വിശുദ്ധ തൃത്വത്തിലെ 3 ആളത്തങ്ങളെയും ഒരുപോലെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. പിതാവായ ദൈവത്തെ അവിടെ ഊന്നി പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. എന്നാൽ മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തുവാണ് നമ്മൾ വസിക്കുന്നത് എന്ന് കൊലോസ് ലേഖനത്തിൽ പൗലോസ് എടുത്തു പറഞ്ഞു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവശ്രേഷ്ഠമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കൊലോസ്യർ 1:27. എന്നാൽ 1 കൊരിന്ത്യലേഖനം 6:16 19 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ക്രിസ്തുവിന്റെ മന്ദിരമെന്നും നമ്മെ കുറിച്ച് പറയുന്നത് പോലെ അവിടെ നാം വായിക്കുന്നത് നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ കാന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ക്രിസ്തുവിലെ 3 ആളത്വങ്ങളെയും ആത്മാവ് എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. പിതാവായ ദൈവത്തെ കുറിച്ച് പറയുന്നത് ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 4:24. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ 3:17. പരിശുദ്ധാത്മാവും ആത്മാവാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:2-4. അവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആത്മാവായിട്ട് തിരുവഴുത്തിൽ വ്യക്തമാക്കുന്നു. പിതാവിനെയും പുത്രനെയും അപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായ നില അവിടുന്ന് സാരാംശത്തിൽ പിതാവിനോടും പുത്രനോടും തുല്യനാണ്. പിതാവിനാൽ അയക്കപ്പെട്ടുവെന്ന് യോഹന്നാൻ 14:26 നാം വായിക്കും. പുത്രനാൽ അയക്കപ്പെട്ടുവെന്ന് യോഹന്നാൻ 15:26 നാം വായിക്കും. ഈ കാരണത്താലും അവർ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നു എന്നതിനാലും ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവ് എന്നിങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നതിനാലും അവിടുന്ന് ത്രിത്വത്തിലെ മറ്റ് 2 ആളത്വങ്ങളുടെയും ഒപ്പം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുത്രൻ പിതാവിനെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് നാം വായിക്കുന്നു. യോഹന്നാൻ 17:4, യോഹന്നാൻ 16:14. ഇതുവരെ വിവരിച്ച കാരണങ്ങളാൽ സ്വർഗീയ രാജാവും സത്യാത്മാവുമായ ആശ്വാസപ്രദൻ സർവവ്യാപിയും സകലവും പൂർണ്ണമാക്കുന്നവനും നന്മകളുടെ ശ്രീഭണ്ഡാരവും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവുമായി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുവാൻ യോഗ്യനായ ദൈവം തന്നെയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വാ പരിശുദ്ധാത്മനെ, ശക്തിയേറും ദൈവമേ, വന്ന് രക്ഷിക്കണമേ വേഗമേ, പരിശുദ്ധനാക്കെന്നെ, പഠിപ്പിക്ക ദൈവഹിതം പരനെ, വഴി നടത്തന്നെ വേഗമേ എന്ന് ഭക്തനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ.